ദൈവനാമത്തിന് മഹത്വം. എന്റെ പേര് ടെസ്സി. ഇന്ന് April 15. ഇന്നത്തെ ദൈവവചന ധ്യാനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1 ശമൂവേലിന്റെ പുസ്തകം 17-18 അധ്യായങ്ങളും ലൂക്കോസിന്റെ സുവിശേഷം 15 1-10 വാക്യങ്ങളും വായിക്കുന്നു. 1 ശമൂവേൽ 17. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി സോഖോവിനും അസേഹയ്ക്കും മധ്യേ എഫേസമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്തരോടെ പടിക്ക് അണിനിരത്തി. ഫെലിസ്തർ ഇപ്പുറത്തൊരു മലഞ്ചെരുവിലും ഇസ്രായേലിയർ അപ്പുറത്തൊരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്തരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്നൊരു മല്ലൻ പുറപ്പെട്ടു. അവന് 6 മുഴവും 1 ചാണം നെടുപ്പുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശേക്കൽ തൂക്കമുള്ള ഒരു താമര കവചവും ധരിച്ചിരുന്നു. അവന് താമരം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമരം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക 600 ശേക്കൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രയേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്ന എന്തിന്? ഞാൻ ഫെലിസ്തീനും നിങ്ങൾ ശൗലിന്റെ ചേവകരും അല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുത എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്തീൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രയേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിനെ ഒരുത്തനെ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞു. ഫെലിസ്തീന്റെ ഈ വാക്കുകൾ ഷൗലും എല്ലാ ഇസ്രയേലും കേട്ടപ്പോൾ പ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇഷായി എന്ന് പേരുള്ള ഒരു എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇഷായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ഷൗലിന്റെ കാലത്ത് വയസ്സ് ചെന്ന് വൃദ്ധനായിരുന്നു. ഇഷായിയുടെ മൂത്ത മക്കൾ 3 പുറപ്പെട്ട് ഷൗലിന്റെ കൂടെ യുദ്ധത്തിന് ചേർന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദിജാതൻ ഏലിയാവും അവന്റെ അനുജൻ അബീദാദാബും 3-ാമത്തവൻ ഷമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ 3 ഷൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ഷൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ട് വന്നു നിന്നു. ഇഷായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പും പത്തും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ഷൗലും അവരും ഇസ്രായേൽ ഒഴുക്കുകയും ഏലാ താഴ്വരയിൽ ഫെലിസ്തരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാലത്തെ എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടയച്ച് ഇഷായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും കൊണ്ടു ചെന്ന് കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പടക്കെ ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്തരും നേർക്കുനേരെ അണിനിരന്നു നിന്നു. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചും വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്നും പുറപ്പെട്ടു വന്ന് മുമ്പലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ടേ അവന്റെ മുമ്പിൽ നിന്ന് ഓടി. എന്നാറെ ഇസ്രായേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുപോ, അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്തീനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്നെ നീക്കിക്കളയുന്നവനെ എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീൻ ആർ എന്ന് പറഞ്ഞു. അതിന് ജനം അവനെ കൊല്ലുന്നവന് ഇന്നിനൊക്കെയും കൊടുക്കും എന്നവരോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ ഇട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടുമാറി മറ്റൊരുത്തനോടെ അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ഷൗലിനെ അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ഷൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫെലിസ്തീനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ഷൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ഷൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്നേ അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിന്റെ താടിക്ക് കുളിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചരണിയായ ഫിലിസ്തീൻ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കെ കൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഷൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞു. ഷൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവന്റെ തലയിൽ താമര ശസ്ത്രം വെച്ചു. തന്റെ കവചവും അവനെ ഇടുവിച്ചു. പടയങ്കിമേൽ അവന്റെ വാളും കെട്ടി ദാവീദ് നടക്കാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ഷൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായിരിക്കാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവിണിയുമായി ഫിലിസ്തീനോട് അടുത്തു. ഫിലിസ്തീനും ദാവീദിനോട് അടുത്തു. പരിചയക്കാരനും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്തീൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിടു നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫിലിസ്തീൻ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്തീൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്തീനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്തീൻ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടെന്ന് സർവഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫിലിസ്തീൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്തീനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ല് എടുത്ത് കമിണിയിൽ വെച്ച് വീശി ഫിലിസ്തീന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടുപതിഞ്ഞു. അവൻ കവിണ് വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു. ഫിലിസ്തീനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫിലിസ്തീർ കേട്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേലരും യഹൂദരും പുറപ്പെട്ട് ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫിലിസ്തീനെ പിന്തുടർന്നു. ഫിലിസ്തഹതന്മാർ ഷയെരീമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണു കടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫിലിസ്തീനെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫിലിസ്തീന്റെ തലയെടുത്ത് അതിനെ എരിച്ചിലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫിലിസ്തീന്റെ നേരെ ചെല്ലുന്നത് ഷൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേറിനോട്, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവെ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ഷൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫിലിസ്തീന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഷൗൽ അവനോട്, ബാല്യക്കാര, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമിനായ നിദാസൻ ഇഷായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു.
18-ാം അധ്യായം. അവൻ ഷൗലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ഷൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു. അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി, അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. ഷൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ഷൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ഷൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലി പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ഷൗൽ രാജാവിനെ എതിരേറ്റു ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ഷൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ഷൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1,000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജ്യത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ഷൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ഷൗലിന്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ഷൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചും കൊണ്ട് ഷൗൽ കുന്തം ചാടി. എന്നാൽ ദാവീദ് രണ്ടു പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്നും മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോടുകൂടെ ഇരിക്കുകയും ഷൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ഷൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ഷൗൽ അവനെ തന്റെ അടുക്കൽ നിന്നും മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ഷൗൽ കണ്ടിട്ട് അവങ്കിൽ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അനന്തരം ഷൗൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായ എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കൈയല്ല, ഫിലിസ്തീനെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ഷൗൽ വിചാരിച്ചു. ദാവീദ് ഷൗലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ ആർ? ഇസ്രായേലിൽ എന്റെ അസ്മാദികളും എന്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. ഷൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മെഹോലാത്തിനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ഷൗലിന്റെ മകളായ മീഖളോ ദാവീദിനെ സ്നേഹിച്ചു. അത് ഷൗലിന് അറിവ് കിട്ടി. കാര്യം അവനിഷ്ടമായി. അവൾ അവനൊരു കണിയായിരിക്കേണ്ടതിനും ഫിലിസ്തീന്റെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് ഷൗൽ വിചാരിച്ച ദാവീദിനോട്, നീ രണ്ടാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണമെന്ന് പറഞ്ഞു. പിന്നെ ഷൗൽ തന്റെ കൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച് ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവന്റെ കൃത്യന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകിയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണമെന്ന് പറവിയിൽ നിന്ന് കൽപ്പിച്ചു. ഷൗലിന്റെ കൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ ദാവീദ്, രാജാവിന്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിവനുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഷൗലിന്റെ കൃത്യന്മാർ ദാവീദ് ഇപ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അതിന് ഷൗൽ, രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്തീനെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് കൽപ്പിച്ചു. ഫിലിസ്തീന്റെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ഷൗൽ കരുതിയിരുന്നു. കൃത്യന്മാർ രാജാവിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദ് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ടു ചെന്ന് ഫിലിസ്തീന്മാരിൽ 200 പേരെ കൊന്ന് അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് തൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ഷൗൽ തന്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോടുകൂടി ഉണ്ടെന്നും ഷൗലിന്റെ മകളായ മീഖൾ അവനെ സ്നേഹിച്ചു എന്നും ഷൗൽ കണ്ടറിഞ്ഞപ്പോൾ ഷൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ഷൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ഷൗലിന്റെ സകല കൃത്യന്മാരെക്കാളും കൃതാർത്ഥനായി തീർന്നു. അവന്റെ പേർ വിസ്തൃതമായി തീർന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 15 1-10 വരെയുള്ള വാക്യങ്ങൾ. ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എന്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പീൻ എന്നവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുളിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതെ ഇരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോട് കൂടെ സന്തോഷിപ്പീൻ എന്ന് പറയും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
ശമുവേലിന്റെ 1 17-18 നാം വായിച്ചു കേട്ടത്. 17 പ്രധാനപ്പെട്ട വിഷയം, മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് നിഗ്രഹിക്കുന്ന ആ കഥയാണ് വിവരിക്കുന്നത്. ശമുവേൽ ഇസ്രായേൽ ന്യായപാലനം നടത്തിയിരുന്ന കാലത്ത് ഫിലിസ്തീർ ആക്രമണത്തിന് വന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ദൈവസന്നിധി വിട്ട് അനുസരണക്കേട് കാണിച്ച ശൗലിനെ വിട്ട് ശമൂവേൽ രാമയിലേക്ക് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷമാണ് ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ഒരുമ്പെടുന്നത്. പുരാതന കാലങ്ങളിൽ രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലെ വിജയം ഇരുഭാഗത്തു നിന്നുള്ള ഓരോരുത്തരുടെയും ദ്വന്ദ്വ യുദ്ധത്തിൽ ജയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. തോൽക്കുന്ന ആളുടെ ഭാഗത്തുള്ളവരെല്ലാം ജയിച്ച ആളുടെ ഭാഗത്തുള്ളവർക്ക് അടിമയായിത്തീരുക എന്നതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. അങ്ങനെയാണ് ഫിലിസ്തീനയുടെ ഭാഗത്തുനിന്നും ഗോലിയാത്ത് നിന്നും വല്ല മുന്നോട്ട് വന്ന ഇസ്രായേൽ സൈന്യത്തെ വെല്ലുവിളിക്കുന്നത്. രാജാവായ അന്നത്തെ നേതാവായ ശൗലിൻ്റെ ഭയം ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആത്മവീര്യം നഷ്ടമാക്കിയതായി നാം കാണുന്നു. ഫിലിസ്തീ മല്ലനോട് അംഗം വെട്ടുവാനായിട്ട് പ്രാപ്തനായ ഒരു യോദ്ധാവിനെ അക്കാലത്ത് കണ്ടെത്തുവാനായിട്ടും ശൗലിന് കഴിഞ്ഞില്ല. ആ സമയത്താണ് ദാവീദ് മുന്നോട്ട് വരുന്നത്. ദാവീദ് ഒരു സിംഹത്തെയും കരടിയെയും കൊന്ന് തൻ്റെ ആടുകളെ രക്ഷിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ് ശൗലിനെ സമീപിക്കുന്നത്. എന്നാൽ ശൗലും ദാവീദിൻ്റെ സഹോദരന്മാരും അവനെ പിന്തിരിപ്പിക്കുന്നതായി, അവനെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് നാം വായിക്കുന്നു. നിനക്ക് അതിനുള്ള പ്രാപ്തിയില്ല, നീ ബാലനാണ്, നിനക്ക് അതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് ദാവീദിനെ പുറകോട്ട് വിടുന്നതിനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്കതിന് കഴിയും, യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത്, ജയത്തിന് കുതിര വ്യർത്ഥമാണ് എന്ന് ദാവീദ് പറയുന്നു. എന്തുകൊണ്ട് ദാവീദിന് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ, തലേ അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ ശമൂവേൽ വന്ന് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ തന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് നാം വായിക്കുന്നു. യഹോവയുടെ ആത്മാവുള്ള ഒരുവന് ശത്രുവിനെ ജയിക്കുവാനായിട്ടുള്ള കഴിവ്, അതിനുള്ള പ്രാപ്തി ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചത് അവൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ കായിക ബലം കൊണ്ടോ അല്ല, ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ് അവന് ആ മല്ലനായ ഗോലിയാത്തിനെ ജയിക്കുവാനായിട്ട് സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ഏവരും ഒരു പോർക്കളത്തിനാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പ് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ട തന്നെ ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീരങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ എന്ന് വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നാം ഒരു പോർക്കളത്തിലാണെന്നുള്ള കാര്യം ഓരോ വിശ്വാസിയും മറന്നു പോകരുത്. നമുക്ക് പോരാട്ടമുള്ള ഒരു ശക്തി ഈ ലോകത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ലോകം, ജഡം, പിശാച്, ഇവ എപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ പലപ്പോഴും പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തിയായി നാം മനസ്സിലാക്കണം. അതിനെ ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സാന്നിധ്യത്താലും മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. നമ്മെ തോൽപ്പിക്കുന്ന ഒരു ലോകവും അതിൻ്റെ വ്യവസ്ഥിതികളും അതിൻ്റെ ആഡംബരങ്ങളും പ്രലോഭനങ്ങളും ചിന്തകളുമെല്ലാം നമ്മെ തോൽപ്പിക്കുന്ന ഒരു ശത്രുവായി നാം കാണണം. അതുപോലെ തന്നെ നമുക്ക് അനുകൂലമല്ലാത്തൊരു ജഡമുണ്ട്, നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഒരു ജഡം. നാം ദൈവത്താൽ ഉയർത്തപ്പെടാനായിട്ട് ആഗ്രഹിക്കുമ്പോഴെല്ലാം നമ്മെ പുറകോട്ട് വലിക്കുന്ന ഒരു ജഡമുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പിശാച് ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മെ കെണിയിൽ അകപ്പെടുത്തുവാനുള്ള പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയണം. ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പുറകോട്ട് വലിക്കുന്ന ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മെ തോൽപ്പിക്കാൻ ഈ കാര്യങ്ങൾ എല്ലാം സന്നാഹത്തോടുകൂടെ നമ്മുടെ ചുറ്റിലുമുണ്ടെന്നുള്ള കാര്യം നാം മറക്കരുത്. സോ ബി കെയർഫുൾ. എന്നാൽ നിരാശപ്പെടേണ്ട ഒരു കാര്യം നമുക്കില്ല. ഈ മൂന്ന് ശത്രുക്കളെയും നാം നേരിടുന്നത് നാം തന്നെയല്ല. മൂന്ന് ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് ചോദിക്കുന്ന ദൈവ പൈതലിനെ ദൈവം നൽകുന്ന ഉത്തരം, ജഡത്തെ തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ട്. നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് ജഡത്തിൻ്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുവാനുള്ള ശക്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ലോകത്തെ നേരിടാൻ ദൈവം നമ്മോടുകൂടെയുണ്ട്. പിശാചിനെ തോൽപ്പിക്കാനുള്ള കരുത്ത് നൽകുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നാം ഈ പോരാട്ടത്തിൽ തന്നെയേ അല്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവപുത്രൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുള്ളത് കൊണ്ട് ഈ പോർക്കളത്തിൽ നാം തന്നെയല്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത്. അതിനായി ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു.